സുപ്രഭാതം. ഇന്ന് നവംബർ 19. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1966 ഈ ദിവസം ഒരു വൈദികനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത്. കൊല്ലം ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് മലബാർ സ്വദേശി കുഞ്ഞിരാമൻ വൈദ്യർ. കോട്ടയത്തിന് സമീപമുള്ള മാനാരംകാരനായിരുന്നു പ്രതി ബെനഡിക്ട് അച്ചൻ. കേരളീയരെ ഒന്നടങ്കം ആകർഷിച്ച, മാസങ്ങളോളം ജനം സംസാരിച്ച, പത്രങ്ങൾ വിശദമായി വർണ്ണിച്ച ഈ കൊലക്കേസിലെ സംഭവങ്ങൾ അനായാസം മനസ്സിലാക്കാൻ ഇവയെ കാലാനുസൃതമായി വിവരിക്കാം. 1966 ജൂൺ 16, റാന്നിക്ക് സമീപമുള്ള ചായത്തോട്ടത്തിൽ മാടത്തരുവിൽ താമസിച്ചിരുന്ന വിധവയും 5 കുഞ്ഞുങ്ങളുടെ അമ്മയുമായിരുന്ന 43-കാരി മറിയക്കുട്ടിയുടെ കുത്തേറ്റ് മരിച്ച മൃതദേഹം കണ്ടുകിട്ടുന്നു. പോലീസ് അന്വേഷണങ്ങൾ, നാട്ടുകാരെ ചോദ്യം ചെയ്യല്, മൊഴിയെടുപ്പിക്കല്, ഇവ എല്ലാത്തിൻ്റെയും പാത പള്ളിയെ ലാക്കാക്കി തിരിയുന്നു. ബെനഡിക്ട് ഓണംകുളം അച്ഛൻ ചങ്ങനാശ്ശേരി മിസ് നടത്തിയിരുന്ന സെന്റ് ജോസഫ്സ് ഓർഫനേജ് പ്രസിഡന്റ് മാനേജറായിരുന്നു. ആലപ്പുഴയിലെ ചക്കരക്കടവ് പള്ളിയിലെ വികാരിയായിരുന്ന കാലം മുതൽ തുടങ്ങിയതായിരുന്നു മറിയക്കുട്ടിയും അച്ഛനും തമ്മിലുള്ള പരിചയം. അവിടെ ഗോതമ്പ് മാവും പാൽപ്പൊടിയും പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്ന അച്ഛൻ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന മറിയക്കുട്ടിയുടെ കുടുംബത്തെ മനസ്സറിഞ്ഞ് സഹായിച്ചിരുന്നു. ചില നാട്ടുകാരുടെ മൊഴിയിൽ പലപ്പോഴൊക്കെ അച്ഛനെയും മറിയക്കുട്ടിയെയും ഒരുമിച്ച് മാനന്തവാടി ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ടെന്നും അതിൽ ചിലർ കൊല നടക്കുന്നതിൻ്റെ തലേദിവസം വൈകുന്നേരം അച്ഛനെയും കൂടെ ഒരു സ്ത്രീയെയും കണ്ടതായി പോലീസിന് സത്യവാങ്മൂലം മൊഴി കൊടുത്തു. മറിയക്കുട്ടിയുടെ ഏറ്റവും ഇളയ കുട്ടി അച്ഛൻ്റെ ആയിരുന്നുവെന്നും അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തള്ള പണം പിടുങ്ങുന്നുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളും വെളിച്ചത്ത് വന്നപ്പോൾ അതാവണം കൊല ചെയ്യാനുള്ള പ്രചോദനം എന്ന് പോലീസ് തീരുമാനത്തിലെത്തി. കൊല നടന്നതിൻ്റെ 8-ാം പൊക്കം ജൂൺ 24 പോലീസ് അച്ഛൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചു. കേസ് വാദപ്രതിവാദങ്ങളും കേരളമാകമാനം പത്രവാർത്തകളും നിറഞ്ഞ 5 മാസത്തിന് ശേഷം കൊല്ലം സെഷൻസ് കോടതിയിൽ വിധി നിശ്ചയിച്ചു. അതോടെ അച്ഛനെ തിരുവനന്തപുരം ജയിലിലടച്ചു. പള്ളി കാശ് മുടക്കി അപ്പീലിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ സുപ്രീം കോടതിയിൽ പ്രസിദ്ധനായ ബംഗാൾ സ്വദേശി A.S.R. ചാരി വക്കീലിനെ കൊണ്ടുവന്നു ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ. അടുത്ത വർഷം, അതായത് 1967 ഏപ്രിൽ 7 ഹൈക്കോർട്ട് കേസ് തള്ളിക്കളഞ്ഞു. കാരണം കീഴ്ക്കോടതിയുടെ വിധി സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കിയിരുന്നതിനാൽ അത് അസാധു എന്ന് വിധിച്ചു. പള്ളിക്കാര് പണവും ശുപാർശയും ദുരുപയോഗിച്ച് അച്ഛനെ രക്ഷപ്പെടുത്തി എന്നുള്ള അപകീർത്തി കാരണം സഭയുടെ പണി ചെയ്യാൻ ബിഷപ്പ് ബെനഡിക്ട് അച്ഛനെ ഓരോ ഓണങ്കേറ മൂലകളിലുള്ള ഇടവകളിലേക്ക് മാത്രം വിട്ടു. അങ്ങനെ 34 വർഷം മ്ലേച്ഛമായ പേരുമേന്തി പണ്ടുകാലത്തെ കുഷ്ഠരോഗികളെ കൂട്ട് ജനപ്പെരുപ്പമില്ലാത്ത കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ ഓരോ ഇടവകകളിൽ അച്ഛൻ പള്ളിയുടെ പണി ചെയ്തു. ഒടുവിൽ വൈദിക വൃത്തികളിൽ നിന്നും വിരമിച്ച് കോട്ടയത്തുള്ള സെമിനാരിയിൽ കഴിയുന്ന കാലത്ത് ഒരു വൈകുന്നേരം പ്രായം ചെന്ന ഒരു സ്ത്രീയും അവരുടെ കുടുംബവും അച്ഛനെ സന്ദർശിക്കാനെത്തി. അവരുടെ ഡോക്ടർ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ അനധികൃതമായി ഗർഭം കലക്കൽ നടത്തുമ്പോൾ മരിച്ചതാണെന്നും കുട്ടി എസ്റ്റേറ്റ് മുതലാളിയുടെ ആയിരുന്നുവെന്നും സത്യം പറഞ്ഞു. കഴിഞ്ഞ 30-ഓളം വർഷങ്ങളായി അവരുടെ കുടുംബത്തിൽ മാറാരോഗങ്ങളും അപകട മരണങ്ങളുമായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. ഇനിയെങ്കിലും ആ ശാപം മാറാനാണ് അച്ഛൻ്റെ അടുത്ത് കുറ്റം സംബന്ധിച്ച് മാപ്പ് ചോദിക്കാൻ എത്തിയിരിക്കുന്നത്. വക്കീലൊന്നുമില്ലാത്ത മനസ്സാക്ഷിയുടെ കോടതിയിൽ അച്ഛൻ അവരെ പൊറുക്കാൻ. അച്ഛൻ അവർ വെളിപ്പെടുത്തിയ ധാരണ രഹസ്യം ആരോടും പറഞ്ഞില്ല. പക്ഷേ അവർ തന്നെ അത് പതിയെ വെളിച്ചത്താക്കി ജനങ്ങൾ അറിയാൻ, അച്ഛൻ്റെ പേര് ദോഷം മാറാൻ. പൊതുജനം ഈ സത്യമറിഞ്ഞ് അധികം താമസിയാതെ ബെനഡിക്ട് അച്ഛൻ മാർച്ച് 1, 2001 സ്വർഗാരോഹണനായി. ക്വാണ്ടം മെക്കാനിക്സിൽ വിശ്വസിച്ചിരുന്ന നീൽസ് ബോർ പ്രകൃതിയിലെ സംഭവങ്ങളൊക്കെ റാൻഡമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു, ഗോഡ് ഡസ് നോട്ട് പ്ലേ ഡൈസ് വിത്ത് ദ യൂണിവേഴ്സ്. മാളോകര തന്നെ തീരുമാനിക്കുക ഇതൊരു പകിടകളി ആണോ അല്ലയോ എന്ന്. ചങ്ങാതിമാർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് പണ്ടൊരു നമ്പൂതിരി പറഞ്ഞത്, എന്തൊക്കെ ഉണ്ട് ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല എന്നോർത്ത് ഒരു തുമ്പും കിട്ടാതിരിക്കുന്ന ഒരു കുമരകംകാരൻ.